ഇന്ന് ഓസ്ട്രേലിയയിലുള്ള ഏതൊരു ഇന്ത്യൻ ഗ്രോസറി കടയിൽ പോയാലും ഇന്ത്യൻ പലഹാരങ്ങളും ബേക്കറി വിഭവങ്ങളുമൊക്കെ സുലഭമാണ്. എന്നാൽ കാൽനൂറ്റാണ്ട് മുമ്പുള്ള കാര്യം അങ്ങനെയായിരുന്നില്ല. അക്കാലത്ത് സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നിന്ന് മിക്സ്ചറും മുറുക്കുമൊക്കെ തയ്യാറാക്കി ഇന്ത്യൻ സമൂഹത്തിനും ഇന്ത്യൻ ഗ്രോസറി കടകളിലും എത്തിച്ചിരുന്ന ഒരു മലയാളി വനിതയുണ്ട്, പെർത്തിലുള്ള സീതാ വിജയം. ഇന്നും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സീതാ വിജയം നമ്മോടൊപ്പം ചേരുന്നു.
നമസ്കാരം ശ്രീമതി സീതാ വിജയം, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
സീതാ വിജയം, പെർത്തിൽ വന്നിട്ട് എത്ര കാലമായി?
ഞാൻ ഇവിടെ എത്തിയത് 1968 ഓഗസ്റ്റില്. അന്ന് സ്റ്റിൽ ഒരു ടീനേജർ ആയിരുന്നു, ലോകത്തിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. ഇവിടെ വന്നപ്പോ മലയാളി പെർത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ കാര്യമായിട്ടായിരുന്നു, ചില സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഫാമിലി ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഒരു താങ്ങായിട്ട് നിൽക്കാനോ പിടിക്കാനോ അങ്ങനെയുള്ളൊരു കാലം.
മുറുക്ക്, മിക്സ്ചർ അങ്ങനെയുള്ള ബേക്കറി വിഭവങ്ങൾ ഉൾപ്പെടെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കാനൊക്കെ തുടങ്ങിയത് എപ്പോഴാണ്?
അത് ഒരു 24 മുമ്പായിരിക്കും തുടങ്ങിയത്. ബിസിനസ് ആയിട്ട് തുടങ്ങിയത് എന്ന് വെച്ചാൽ അത് പ്ലാൻ ചെയ്ത് തുടങ്ങിയതല്ല. ഓരോ ഘട്ടത്തിൽ ഓരോ ചേഞ്ചസ് ജീവിതത്തിൽ വരും. എന്റെ മകള് കല്യാണം കഴിഞ്ഞിട്ട് പോയ സമയത്ത് എനിക്ക് വലിയൊരു വാക്വം ഉണ്ടായിരുന്നു. അതേസമയത്ത് ഈ സൊസൈറ്റിയിൽ പല സംഗതികളും നമ്മൾ സഹകരിച്ച് ചെയ്യുന്ന ഒരു ഏർപ്പാടാണല്ലോ. കേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത കാലം, അപ്പൊ എല്ലാം തന്നെത്താൻ നമ്മൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കി ഇങ്ങനെ എല്ലാം. അപ്പൊ ആൾക്കാർ എനിക്ക് നല്ല പ്രോത്സാഹനം തരാറുണ്ട് എന്തുണ്ടാക്കിയാലും. പിന്നെ ചിലർ സജസ്റ്റ് ചെയ്തു അവർക്കും ഇതൊരു ബിസിനസ്സായി തുടങ്ങിയാൽ അവർക്ക് വേണ്ടത്ര ഓർഡർ ചെയ്യാലോ. ഇതിപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെയാണ് അവരുടെ ഒരു എൻകറേജ്മെന്റ് കൊണ്ടാണ് ഞാൻ ഇത് ബിസിനസ്സായി തുടങ്ങിയത്. തുടങ്ങിയപ്പോ പിന്നെ എന്റെ ഒരു ഫാമിലി റൂം മുഴുവൻ ഞാൻ മൊത്തം കമേഴ്ഷ്യൽ രീതിയിൽ കൺവേർട്ട് ചെയ്തു, കൗൺസിലിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട്. കൂടി എളുപ്പമായിരുന്നു. കൗൺസിൽ വളരെ എൻകറേജ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അതായത് സ്മോൾ ബിസിനസ്സിന്റെ കാര്യമൊക്കെ മുന്നോട്ട് വരാൻ വേണ്ടി അവർ ഒരുപാട് സഹായിക്കും. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയതാണ്. ഇത് എന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ്. ആദ്യം എന്റെ രണ്ട് സുഹൃത്തുക്കളുടെ കൂടെയാണ് തുടങ്ങിയത്. കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ച്, അന്ന് വെറും ബേക്കറി സാധനങ്ങൾ മാത്രമല്ല ഒരു ഇവന്റ് മാനേജ്മെന്റ് കൂടിയായിട്ടാണ് ചെയ്തിരുന്നത്. അതായത് കേറ്ററിംഗും കൂടി ഉണ്ടായിരുന്നു, ഡിന്നർ പാർട്ടികളൊക്കെ കേറ്റർ ചെയ്യുക. അങ്ങനെ എനിക്ക് ഫ്ലോറിസ്റ്റ് സൈഡും കൂടി ഉണ്ട്. ഞാൻ 10-18 ഒരു ഫ്ലോറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ കല്യാണമാരകള്, പന്തലുകള്, പിന്നെ ഇങ്ങനത്തെ മെയിൻ ആയിട്ട് ഈ ഫുഡും അങ്ങനെയാണ് തുടങ്ങിയത്. അതോടുകൂടി മിക്സർ മുറുക്ക്, ഇന്ത്യൻ സ്വീറ്റ്സ്, പ്രധാനമായിട്ട് ലഡുല് തുടങ്ങി അങ്ങനെ. പക്ഷെ എന്റെ വളരെ അടുത്ത രണ്ട് ഫ്രണ്ട്സാണ് എന്റെ കൂടെ ഒപ്പം നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഒരു 10 ചെയ്ത് കാണുന്ന എന്റെ ഓർമ്മ. അവര് എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, അവർക്ക് അതൊന്ന് വിരമിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ പിന്നെ അത് കൊണ്ട് നടന്നപ്പോഴേക്കും അത് പച്ചപിടിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ട് പോയി.
ഏകദേശം 10 സീതാന്റിയും മറ്റു രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് നടത്തി. പിന്നീട് അത് സീതാന്റി ഒറ്റയ്ക്ക് നടത്തുകയായിരുന്നു അല്ലേ?
അതെ അതെ. പത്മിനി മേനോൻ ഒരാള്, പിന്നെ ഒരാള് ലീല ജോൺ ആണ്, രണ്ടുപേരും കൂടി ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യകാലങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള കേരള ബേക്കറി ഐറ്റംസ് ആണ് അല്ലെങ്കിൽ മറ്റു ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു വിൽക്കുന്നത്?
തുടക്കത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ മെയിൻ ആയിട്ട് ഈ ഈവന്റ് മാനേജ്മെന്റിൽ ഡിന്നേഴ്സ് പാർട്ടീസ് ഒക്കെ എടുത്തിരുന്നു. അതിന്റെ കൂട്ടത്തിൽ കൂടെ റെഗുലറായി കൊടുത്തിരുന്ന ലഡു, മൈസൂർ പാക്ക്, പിന്നെ കാഷു ആമൺ ബർഫി, പിന്നെ ഈ ജാംഗ്രി ജിലേബി എന്ന് പറയുന്നത്, മെയിൻ ആയിട്ട് മിക്സ്ചർ മുറുക്ക്, റിബൺ പക്കോട, അങ്ങനത്തെ നോൺ പെരിഷബിൾ അങ്ങനത്തെ സ്നാക്സും.
ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറുകളിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു.
അന്ന് ഇത് അന്നത്തെ ചെറിയ കമ്മ്യൂണിറ്റി ആണല്ലോ, എല്ലാ വിവരങ്ങളെല്ലാം തമ്മിൽ വേഗം അറിയും. അപ്പൊ അതോടുകൂടി അവർ അപ്രോച്ച് ചെയ്തു തരാം. ഒന്ന് രണ്ട് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് അന്നൊന്നും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന കാലമല്ല. അപ്പൊ അവർക്ക് അതൊരു നോവൽറ്റി ആയിട്ട് അങ്ങനെ അവർ കടയിൽ ലഡു ഒക്കെ വെക്കാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടപ്പോ ആൾക്കാർക്കും ആദ്യമായിട്ട് ഓരോന്ന് കിട്ടുമ്പോ അവർക്കും സന്തോഷം. അങ്ങനെ അവര് ഒരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ട് ഒരു പ്രൊസീഡ് ചെയ്തൊരു ഇതാണ്. ഇന്നാണ് ഞാനിപ്പോ ആ സ്ഥിതിയിൽ ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇവിടെ ഒന്നാമത്തേന് എല്ലാ വ്യത്യാസം വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എപ്പോ വേണമെങ്കിലും കൊണ്ടുവരാം എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാരും ഇപ്പോഴുണ്ട്. എല്ലാവരും ടാലന്റഡ് ആണ്, എല്ലാവരും മിടുക്കന്മാരാണ്, പലരും ഇവിടെ സെറ്റിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോ പലരും പലതും ട്രൈ ചെയ്യും. പല ഇപ്പൊ ഒരുപാട് കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ഞാൻ വന്ന കാലത്ത് ഇതൊരു വെർജിൻ ലാൻഡ് ആയിരുന്നു.
അപ്പോ നല്ലൊരു വേദി കിട്ടി, അപ്പോ നല്ല കാണികളെയും കിട്ടി. അപ്പൊ പിന്നെ നമുക്ക് ആവുന്നത്ര നന്നായി ആടിയാലും നന്നായി അങ്ങനെ ആൾക്കാരും പ്രോത്സാഹിപ്പിച്ചു. ആ ഒരു അവസ്ഥയായിരുന്നു അന്ന്.
സീതാജി അവരെ ഈ മുറുക്കും മിക്സ്ചറും ഒക്കെ സപ്ലൈ ചെയ്യുന്ന സമയത്ത്, വീട്ടിൽ തന്നെ തയ്യാറാക്കി എത്തിച്ചിരുന്ന സമയത്ത്, അവിടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒന്നും തന്നെ ഇവിടെ വന്നിരുന്നില്ല,
ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് 24 കൊല്ലം മുമ്പ് വന്ന സമയത്ത് ഇവിടെ അങ്ങനത്തെ ബേക്കറി സാധനങ്ങളൊന്നും ഇന്ത്യയിൽ നിന്ന് വന്നിരുന്നില്ല. ചില ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് നിന്ന് ചില കമ്പനികൾ ഇതേമാതിരി ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അവിടുന്ന് ചിലതൊക്കെ വന്നിരുന്നു ചിലത്. പക്ഷേ ഇങ്ങനെ ലഡു അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല.
അത് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ചേരുവകളും അത് തയ്യാറാക്കുന്ന രീതിയൊക്കെ പഠിച്ചതും എങ്ങനെയായിരുന്നു? മുൻപേ ഒരു അറിവ് ഉണ്ടായിരുന്നു?
ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വീട്ടില് അമ്മ അന്നൊക്കെ വിറകടുപ്പുള്ള കാലം, അടുക്കളയിൽ കയറാനും സമ്മതിക്കില്ല, ഇതായിട്ട് അങ്ങനത്തെ ഒരു ഇതിലെ വളർന്നു വന്നതാണ്. അപ്പോ ചായ പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് വാസ്തവം. പക്ഷെ ഇവിടെ വരുമ്പോ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉണ്ടാക്കണല്ലോ, അപ്പൊ അങ്ങനെ തുടങ്ങി. പക്ഷെ എന്തെങ്കിലും സംശയം വന്നാല് ഫോണില്ല, അപ്പൊ വീട്ടിലേക്ക് ഒരു എഴുത്ത് എഴുതും. എഴുത്ത് എഴുതുമ്പോ രണ്ടാഴ്ച എടുക്കും അവിടെ എത്താൻ. ഉടനെ അമ്മ മറുപടി അയച്ചാൽ തന്നെ അത് 2 weeks, അപ്പൊ 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു മറുപടി കിട്ടുന്നത്. പക്ഷെ എന്നാലും നമുക്ക് വേറെ ഒന്നും വഴിയില്ലാത്ത, അതിൽ പിടിച്ചു ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച. പിന്നെ വേറെ കമ്മ്യൂണിറ്റിയിൽ പലതും എന്ത് കണ്ടാലും ആര്, ഇപ്പോഴും ഞാന് ആര് എന്തെങ്കിലും പുതിയതായി കണ്ടാലും എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. അത് ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എന്തെങ്കിലും പുതിയത് കണ്ടാൽ ആ ഒരു ഇത് ആഗ്രഹം എന്റെ മനസ്സിൽ അന്നുണ്ട് ഇന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പൺ ആയോടുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തും കുറെ റിസീവ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അങ്ങനെയാണ് ഇത്. അപ്പൊ പക്ഷെ എന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ബുക്കായിരുന്നു, ഒരു സമയത്തപ്പാർന്നൊരു തമിഴന്മാരുടെ ഒരു ഉണ്ട്, ഒരു ബൈബിള് പോലെയാണ് അത്. അതില് 3 വോളിയം ഉണ്ട്. അതിൽ ഈ സ്വീറ്റ്സിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പോ ഞാന് അത് അതിങ്ങനെ കുറച്ചൊക്കെ തന്നെത്താൻ ട്രൈ ചെയ്തിട്ട് ഈ പുസ്തകത്തിൽ നിന്നാണ് എല്ലാം പഠിച്ചിരിക്കുന്നത്. പക്ഷെ പഠിച്ചാൽ പോലും എന്തുണ്ടാക്കിയാലും എനിക്ക് തന്നെ അറിയാം അന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇപ്പൊ ഉണ്ടാക്കുന്ന അത്ര നന്നായിട്ടുണ്ടാവില്ല എന്ന്. പക്ഷെ എന്നെ എന്റെ ഫ്രണ്ട്സ് ബോധിപ്പിച്ചിരുന്നത് അതാണ് ബെസ്റ്റ് എന്ന്. ഒരു തരത്തിൽ അതായത് ബെസ്റ്റ്, കാരണം വേറെ ആരോടും ഉണ്ടാക്കുന്നില്ല, അപ്പൊ അതായിരിക്കും ബെസ്റ്റ്. പക്ഷെ അവരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്റെ പാർട്ണർ, ഒരു സൈലന്റ് സപ്പോർട്ടറാണ് എല്ലാ കാര്യത്തിലും. അപ്പോ അതില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. ഹസ്ബൻഡിന്റെ പേര് വിജയൻ, വിജയനാണ് എന്റെ സർനെയിമായിട്ട് എടുത്തിരിക്കുന്നത്.
നാട്ടിൽ സ്വദേശം എവിടെയാണ്?
ജന്മദേശം തമിഴ്നാടാണ്, എങ്കിലും വളർന്നതൊക്കെ കേരളത്തിലെ ഗുരുവായൂര്.
അപ്പൊ ഇനി ഇതിന്റെ ഒരു എങ്ങനെയായിരുന്നു പാക്കിങ്ങും, അതിൽ എന്തൊക്കെയായിരുന്നു എഴുതിയിരുന്നത്? ഈ മുറുക്കും പക്കോടെയൊക്കെ ഏത് ബാനറിലായിരുന്നു, മലയാളത്തിലാണോ എഴുതി ഗ്രോസറി സ്റ്റോറുകളിലും മറ്റും കൊടുത്തിരുന്നത്? പിന്നെ എങ്ങനെയായിരുന്നു അത്?
ആദ്യം ഇതിനൊരു പേര് രജിസ്റ്റർ ചെയ്യണം. പേര് രജിസ്റ്റർ ചെയ്തത് താലിനി എന്നാണ്. താലിനി, അതായത് ഞങ്ങൾ 3 ഫ്രണ്ട്സ് കൂടിയിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പൊ അവരുടെ പേരിന്റെ ഓരോ അക്ഷരങ്ങൾ എടുത്തു, അതായത് എന്റെ പേരിന്റെ താന്നും ലീലയുടെ പേര് ലീ, നീ എന്ന് പത്മിനി, അപ്പൊ താലിനി എന്ന് അങ്ങോട്ട് പേരിട്ടു. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ ഒരു രജിസ്റ്റർ ചെയ്യണം പേരില്, അങ്ങനെ രജിസ്റ്റർ ചെയ്തത്. പിന്നെ ബാക്കിയൊക്കെ ഈ കൗൺസിലാണ് സഹായിച്ചത്. എങ്ങനെയാണ് ഈ തുടക്കത്തിൽ ഇതിനൊന്നും ഒരു റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നില്ല, നമ്മുടെ ലേബിളൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിയമങ്ങൾ കാലക്രമേണ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നത്, പക്ഷെ കൗൺസിൽ ഓരോ സമയത്തും അത് പറഞ്ഞു തരും. അപ്പൊ അവര് തന്നെയാണ് ഇങ്ങനെയാ കമ്പ്യൂട്ടറിൽ ഇത് ഫീഡ് ചെയ്തിട്ട് അതിന്റെ പ്രൊപ്പോഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലേബേഴ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവരാണ് പറഞ്ഞു തന്നത്.
ഇപ്പോ ബേക്കറി ഐറ്റംസ് എത്രമാത്രം ഗ്രോസറി സ്റ്റോറുകളിലൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ?
ഞാൻ 5 സ്റ്റോറിന് സപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരുപാട് സ്റ്റോറുകൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ സാഹചര്യം കൊണ്ടോന്നോ അതോ പ്രായത്തിന്റെ പരിമിതി കൊണ്ടോ എന്തോ എനിക്കത് ഇതിൽ കൂടുതൽ എടുക്കണം എന്നില്ല. ഇപ്പൊ തന്നെ ഉള്ള ഓർഡേഴ്സിന്റെ എനിക്ക് പകുതി പോലും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് പ്രൈവറ്റ് കസ്റ്റമേഴ്സും ഉണ്ട്, അവര് അറിയുന്ന ആൾക്കാര്, പണ്ടേ ഉള്ള ആൾക്കാർ വീട്ടിൽ വന്നിട്ട്. പക്ഷെ എല്ലാം ഓർഡർ ചെയ്തിട്ടേ ചെയ്യുള്ളൂ, മുൻകൂട്ടി ചെയ്തൊന്നും വെക്കാറില്ല.
ഏറ്റവും ആൾക്കാരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തയ്യാറാക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ആളുകൾക്ക് താല്പര്യമുള്ള വിഭവം ഏതാണ്?
സ്വീറ്റ്സിൽ ലഡു എന്ന് പറയാം, പിന്നെ മിക്സ മുറുക്ക് റിബൺ പക, അതെല്ലാം ഈക്വലി ഒരേപോലെയാണ്.
അത് തയ്യാറാക്കുന്നതിന് ഇവിടെ എല്ലാം നമ്മുടെ ഇവിടത്തെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ എല്ലാം എളുപ്പത്തിൽ തയ്യാറാക്കാല്ലേ?
ഞാൻ പ്രിഫർ ചെയ്യുന്ന ഓസ്ട്രേലിയൻ പ്രോഡക്റ്റിന് അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് അരിപ്പൊടി, നാട്ടിന്ന് പലതും വരും, പാകിസ്ഥാനിന്നൊക്കെ വരും, പകുതി വിലയും ഇല്ല പ്രോഡക്റ്റിന് സാധനങ്ങൾ. പക്ഷെ ഓസ്ട്രേലിയൻ സാധനങ്ങൾക്ക് ഫ്രഷ്നെസ് കൂടും, അപ്പൊ അത് മുറുക്കിലൊക്കെ കൂടുതൽ കാണാം, ടേസ്റ്റിലും ഉണ്ട് ലുക്കിലും ഉണ്ട്. ഉദാഹരണമായിട്ട് പഴയ അരിപ്പൊടി വെച്ചുണ്ടാക്കിയാല് മുറുക്കൊക്കെ ചുവന്നിരിക്കും, ഫ്രഷ് അരിപ്പൊടി അരച്ച് നല്ല ഗോൾഡൻ കളർ ആയിരിക്കും. അപ്പോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ പ്രോഡക്റ്റ് ആണ്. അതേമാതിരി നെയ്യ് നാട്ടിന്ന് ഒരുപാട് വരുന്നത് ഞാൻ ഇവിടുത്തെ ലോക്കൽ ബട്ടർ ആൻഡ് സോൾട്ട് ബട്ടർ വാങ്ങിയിട്ട് ഉരുക്കിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അതൊക്കെ അതായത് ചുരുക്കം ഞാൻ വീട്ടിൽ എന്താ ഉണ്ടാക്കിയിരുന്ന വെച്ചാൽ അതേ തന്നെയാണ് ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് ഇൻ എ ലാർജർ സ്കെയിൽ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വലുതാക്കാനും പറ്റില്ല, പക്ഷെ സഹായത്തിന് ആൾക്കാരുണ്ട്. കുക്ക് ചെയ്യാൻ മിക്കവാറും ഞാൻ തന്നെയായിരിക്കും ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ ഉണ്ടാവും. പക്ഷെ പാക്കിങ് അങ്ങനെ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറെ എക്സ്ട്രാ പണികളുണ്ട്, അതിനൊക്കെ നല്ല ഹെൽപ്പേഴ്സ് ഉണ്ട്.
ഓക്കെ, അപ്പൊ ഇതിലിപ്പോ മിക്ക നമ്മുടെ ഇപ്പൊ നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന ശൈലിയും രീതിയും ഒക്കെ ഇവിടെ ഒരു തനതായ രീതിയിൽ പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
ഞാൻ അതിനെപ്പറ്റി പലതവണ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ വളരെയധികം പാഷനറ്റ് ആയിട്ട് ഇപ്പൊ ഒരു കുട്ടിയെ വളർത്തുമ്പോ തന്നെ നമ്മുടെ കുട്ടീന്ന് വിചാരിച്ച് നമുക്ക് വളർത്തുമ്പോൾ നന്നായിട്ട് വളർത്താൻ പറ്റും. നേരം മറിച്ച് ഒരു ചൈൽഡ് കെയറിലൊരു പോയുള്ള ഒരു കുട്ടിയെ നോക്കുന്നതിന് വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ ഈ പ്രോഡക്റ്റ് ഈ പണിയിലും നമ്മുടെ സാധനം നിന്നിട്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ആരെങ്കിലും മുന്നോട്ട് എനിക്ക് എപ്പോഴും ആഗ്രഹം ആരെങ്കിലും കണ്ടുമുട്ടിയാൽ എനിക്കത് കൈമാറാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ആയിട്ട് ഒരാളെ എനിക്ക് കുറച്ചൊക്കെ വന്നിട്ട് ഒന്ന് കുറച്ചൊക്കെ നേരം പോക്കിന് അങ്ങനെയൊക്കെ ഒന്നല്ലാതെ ഇതൊരു പാഷനറ്റ് ആയിട്ട് എടുക്കാൻ ഉള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ഈ പ്രോഡക്റ്റിനെ ഒരിക്കലും ഞാനായിട്ട് അഡ്വർടൈസ് ചെയ്തിട്ടില്ല പേപ്പറിലോ അങ്ങനെ ഒരു മീഡിയയിൽ ഞാൻ ഇതുവരെ അഡ്വർടൈസ് ചെയ്തിട്ടില്ല. അതേല്ല, അത് കാരണം പലർക്കും എന്നെ പറ്റി അറിയില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടിയ ഞാൻ സന്തോഷമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യും.
എന്തായാലും മധുരപലഹാരങ്ങളും മുറുക്കും മിക്സറും എന്നുള്ള വിഭവങ്ങളൊക്കെ ഓസ്ട്രേലിയൻ മലയാളികൾക്കും മറ്റുള്ളവർക്കും എത്തിക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ആ അനുഭവങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.